السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് അൽ അർബഉൻ നവവിയിലെ 33 ഹദീസുകളും അത് ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളും നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ലോകത്ത് പ്രചരിപ്പിക്കുവാനും ആ പ്രവാചകന്റെ സുന്നത്തിന് നേരെ വരുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി പറയാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാഅല്ലാഹ് അർബഉൻ നവവിയിലെ 34-ാമത്തെ ഹദീസാണ്. നമ്മൾ പൊതുവെ അർബഉൻ നവവിയിലെ ഹദീസുകൾ ഷർഹ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കിതാബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷർഹ് പ്രധാനമായും അവലംബിച്ചിട്ടല്ല ദർസ് എടുത്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയാത്ത കാര്യങ്ങളൊന്നും അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഷർഹ് തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എടുത്തതല്ല, മറിച്ച് ഉലമാക്കൾ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പല ദർസുകളിലുമായിട്ടും പല കിതാബുകളിലുമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അതുകൊണ്ട് രണ്ട് കിതാബ് അവലംബിച്ചിട്ടാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മുടെ ദർസ് ഉണ്ടാവുക. ഒന്ന്, അർബഉൻ നവവിയുടെ സ്വാലിഹ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അലു ഷെയ്ഖ് എന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ സ്വാലിഹ് അലു ഷെയ്ഖ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ അർബഉൻ നവവിയുടെ ഷർഹും, അതേപോലെ തന്നെ ഉളൂ ഹയ്യത്ത് കിബാറിൽ ഉലമായിൽപ്പെട്ട ഷെയ്ഖ് സ്വാലിഹ് ബിൻ അബ്ദുല്ലാഹ് ബിൻ അഹമ്മദ് അൽ ഉസൈമി, ഹയ്യത്ത് കിബാറിൽ ഉലമായിൽ ഉളൂവായ ഉന്നത സൗദിയിലെ ഉന്നത പണ്ഡിത സംഘ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി, അദ്ദേഹം ഈ ഹദീസിന് നൽകിയിരിക്കുന്ന ചില ഷർഹകൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ഈ ഹദീസിന്റെ ആശയം വെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഗ്രഹിക്കുവാനും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഹദീസ് വായിക്കാം. عن ابي سعيد الخدري رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من راى منكم منكرا فليغيره بيده فان لم يستطع فبلسانه فان لم يستطع فبقلبه وذلك اضعف الايمان رواه مسلم. പ്രിയപ്പെട്ടവരെ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് അർബഉൻ നവവിയിലെ 34-ാമത്തെ ഹദീസ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അല്ലെങ്കിൽ പ്രവാചകൻ പറയുന്നത് കേട്ടതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. മൻ റാ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി. മൻ റാ മിൻകും മുൻകറൻ فليغيره بيده. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ റാ മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ, മുൻകറൻ, മുൻകർ കാണുകയാണെങ്കിൽ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മുൻകർ കാണുകയാണെങ്കിൽ, ഫല്യുഗയ്യിർഹു ബിയദിഹി, അവൻ അവന്റെ കൈകൊണ്ട് അതിനെ എതിർക്കണം, എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആശയങ്ങൾ, ഒന്നാമത്തേത്, പ്രവാചകൻ ഈ ഹദീസിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞത് എന്താ? മൻ റാ മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ. അറബി ഭാഷയിൽ റാ എന്ന പദം പല അർത്ഥത്തിൽ വരും. അതിനുശേഷമുള്ള സിയാഖ്, അതിനുശേഷമുള്ള വാക്കുകൾ വെച്ചിട്ടാണ് അതുകൊണ്ട് എന്താണ് അർത്ഥം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ശൈലി അനുസരിച്ച് മൻ റാ മിൻകും മുൻകറൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ കണ്ണുകൊണ്ട് മുൻകർ കാണുകയാണെങ്കിൽ, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന തെറ്റ് നടക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും കേവലം വന്നു പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, മറിച്ച് മൻ റാ മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ, മുൻകറൻ, മുൻകർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുല്ലു മാ അൻകറഹു ശറഉ ബിന്നഹി അൻഹു നഹിയ തഹ്രീമിൻ. ഒരു കാര്യം ശരിയാത്ത് ഹറാമാക്കിക്കൊണ്ട് നിഷേധിച്ചതിനെ അല്ലെങ്കിൽ നിരോധിച്ചതിനെയാണ് മുൻകർ എന്ന് പറയുക. ഒരു കാര്യം ശരിയാത്ത് ഹറാമാക്കിക്കൊണ്ട് നിരോധിച്ചത് എന്ന് പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മുഹറമാത്തുകൾ, ഹറാമായ കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? മുൻകർ എന്ന് പറയുക. മുൻകർ എന്ന് പറയുന്നത് ഹറാമായ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ചില ഹറാമുകൾ പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്തതാണ്. ഉദാഹരണത്തിന് വ്യഭിചാരം, അതേപോലെ തന്നെ മോഷ്ടിക്കുക. ഇങ്ങനെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹറാമുകളാവട്ടെ, അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം പരിഗണിക്കുന്നതല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ചില ആൾക്കാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചില മദ്ഹബിന്റെ ഖൗലുകളിൽ നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും, നബീദ് നബീദ് എന്നുള്ളത് മദ്യത്തിനോട് ചേർന്ന ഒന്നാണ്. അത് ഹനഫി മദ്ഹബിലെ ചില ഉലമാക്കൾ അനുവദിച്ചിട്ടുണ്ട്, ഹനഫി മദ്ഹബിലെ ചില ഉലമാക്കൾ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർ വന്നിട്ട് ഇന്ന് പലിശ ഇൻട്രസ്റ്റ് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഗണിക്കപ്പെടുന്നതല്ല, അതേപോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഗണിക്കപ്പെടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുൻകർ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാൽ, മുൻകർ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാൽ അത് ഉലമാക്കൾ ഹറാമാണെന്ന വിഷയത്തിൽ ഏകോപിച്ച വിഷയമാവട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിഗണിക്കപ്പെടാത്ത ഖിലാഫുകളാവട്ടെ, ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരാൾ കണ്ണുകൊണ്ട് കണ്ടാൽ ഫല്യുഗയ്യിർഹു, അവൻ അതിനെ മാറ്റണം, അവൻ അതിനെ തടയണം, ബിയദിഹി, അവന്റെ കൈ കൊണ്ട് അവനെ തടയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൻ റാ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി, ആരെങ്കിലും അവന്റെ കണ്ണുകൊണ്ട് ഇത്തരത്തിൽ മുൻകറുകൾ കാണുകയാണെങ്കിൽ, ഹറാമായ കാര്യങ്ങൾ, പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്തതോ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാവുന്ന അഭിപ്രായ വ്യത്യാസമില്ലാത്തതോ ആയ മസലകൾ ആരെങ്കിലും ഹറാമായ കാര്യങ്ങൾ കണ്ടാൽ ഫല്യുഗയ്യിർഹു ബിയദി, അവന്റെ കൈ കൊണ്ട് അവൻ അതിനെ തടുക്കണം. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് നമ്മൾ പരിഗണിക്കപ്പെടാത്ത അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞത്? ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്ന വിഷയം, ചില ഉലമാക്കൾ പറഞ്ഞത് ഹറാമാണ്, ചില ഉലമാക്കൾ പറഞ്ഞു അത് ഹറാമാണ്. എന്നാൽ ഭൂരിപക്ഷം ഉലമാക്കൾ പറഞ്ഞു അത് ഹറാമല്ല, അത് ഹറാമല്ല, മറിച്ച് അനുവദനീയമാണെന്ന് ഭൂരിപക്ഷം ഉലമാക്കൾ പറഞ്ഞു. അങ്ങനെയുള്ള വിഷയങ്ങളല്ല ഈ ഹദീസ് ബാധകമാകുന്നത്, മറിച്ച് ഹറാമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, അത് ഉലമാക്കൾ ഏകോപിച്ച അഭിപ്രായമാവട്ടെ, അതല്ലെങ്കിൽ ഭൂരിപക്ഷമായ പരിഗണിക്കപ്പെടാത്ത രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമാണെങ്കിലും, അത്തരത്തിലുള്ള ഹറാമുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ റാ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ കണ്ണുകൊണ്ട് ഇത്തരത്തിലുള്ള ഹറാമായ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അവൻ അതിനെ എതിർത്തുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഫഇൻ ലം യസ്തതിഅ, ഇനി അവന് അഥവാ അതിന് സാധിക്കുന്നില്ലെങ്കിൽ, അവന്റെ കൈകൊണ്ട് അവനെ തടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ, ഫബിലിസാനിഹി, അവന്റെ നാവ് കൊണ്ട് അവൻ എതിർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവന്റെ കൈ കൊണ്ട് അവൻ എതിർക്കാൻ വേണ്ടി സാധ്യമല്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് അവൻ അത് എതിർക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫഇൻ ലം യസ്തതിഅ, ഇനി അവന്റെ നാവ് കൊണ്ടും എതിർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഫബിഖൽബിഹി, അവന്റെ ഹൃദയം കൊണ്ട് അവൻ എതിർക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ഇൻഷാല്ലാ നമ്മൾക്ക് ഒന്നൊന്നായിട്ട് വരാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുകൾ എതിർക്കുന്നതിനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, ഒന്ന്, കൈകൊണ്ട് തെറ്റുകളെ എതിർക്കുന്നവർ, രണ്ട്, നാവ് കൊണ്ട് തെറ്റുകളെ എതിർക്കുന്നവർ, മൂന്ന്, മനസ്സുകൊണ്ട് തെറ്റുകളെ എതിർക്കുന്നവർ. ഒന്നാമത്തേത് കൈകൊണ്ട് തന്നെ തെറ്റുകളെ തടുക്കുക, രണ്ടാമത്തേത് നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് തടുക്കുക, മൂന്നാമത്തേത് ഹൃദയം കൊണ്ട് തടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മൾക്ക് പറഞ്ഞു തന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തെറ്റുകൾ എതിർക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ വിഷയം പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ശരീഅത്തിൽ ഹറാമാണെങ്കിൽ അത് എക്കാലത്തും ഹറാമാണ്. ഒരു കാര്യം ശരീഅത്തിൽ അസ്ലിയായിട്ട് അടിസ്ഥാനപരമായിട്ട് ഹറാമാണെങ്കിൽ അത് ഹറാമാണ്. അതിനാണ് ഉലമാക്കൾ പൊതുവെ പറയുന്നത് പോലെ, അൽ മുൻകറു യബ്ഖ അബദൻ മുൻകർ, മുൻകറായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ എപ്പോഴും മുൻകറാണ്, ലാ യതഗയ്യറു അബദൻ, ഒരിക്കലും അത് മാറ്റം വരികയില്ല. ഇന്ന് ഹറാമായ കാര്യം നാളെ ഹലാലാവില്ല. ഓരോ വ്യക്തിയുടെ വിഷയത്തിൽ വരുന്ന മാറ്റങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇനി പറയണ്ട, ചത്തത് ഹറാമാണ് പക്ഷെ ഒരു വ്യക്തിക്ക് നിർബന്ധിത സാഹചര്യത്തിലാണെങ്കിൽ ഹലാലാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളല്ല, മറിച്ച് അടിസ്ഥാനപരമായിട്ട് ശരീഅത്തിന്റെ ഹറാമുകൾ വ്യക്തമാണ്, ഹലാലുകൾ വ്യക്തമാണ്. അപ്പോൾ ഹറാം എപ്പോഴും ഹറാമു തന്നെയാണ്, ആ കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ മുൻകറുകൾ, തെറ്റുകൾ, നമ്മൾ ഹറാമായ കാര്യങ്ങൾ എതിർക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഏത് രീതിയിലാണെങ്കിലും അവിടെ വരുന്ന ഒരു ഷർത്ത് എന്താണ്? പ്രചരിപ്പിക്കാൻ പാടില്ല, ഒരു തെറ്റ് പ്രചരിപ്പിക്കാൻ പാടില്ല, അതാണ് അസ്ല്. പിന്നെ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. അടിസ്ഥാനപരമായിട്ട് ശരീഅത്ത് പഠിപ്പിക്കുന്ന എന്താണ്? മുസ്ലിമീങ്ങളുടെ തെറ്റുകൾ, മുസ്ലിമീങ്ങളുടെ കുറവുകൾ, മുസ്ലിമീങ്ങളുടെ ന്യൂനതകൾ യാതൊരു കാരണവശാലും പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ല. ആ ഒരു കാര്യം എന്ത് ചെയ്യുക? എപ്പോഴും നമ്മൾ പരിശ്രമിക്കുക. അതേപോലെ തന്നെ ഒരാളുടെ തെറ്റ് യാതൊരു കാരണവശാലും മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നതയ്ക്കും കാരണമാവാൻ പാടില്ല. ഒരാളുടെ തെറ്റ് യാതൊരു കാരണവശാലും മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നതയ്ക്ക് കാരണമാവാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് തെറ്റ് എപ്പോഴും തെറ്റ് തന്നെയാണ്, ഹറാം എപ്പോഴും ഹറാം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, തെറ്റുകൾ എതിർക്കുമ്പോൾ യാതൊരു കാരണവശാലും തെറ്റുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇന്ന ആളുടെ തെറ്റാണ് ഇന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും തെറ്റുകൾ എതിർക്കുമ്പോൾ ആ തെറ്റ് പ്രചരിപ്പിക്കും, അയാൾ ഇങ്ങനെ ചെയ്യുന്നവനാണ്, അയാൾ കള്ളുകുടിക്കുന്നവനാണ്, അയാൾ മോഷ്ടിക്കുന്നവനാണ്. ഈ രീതിയിൽ പ്രചരിപ്പിക്കൽ ഒരിക്കലും ശരിയാത്ത് അനുവദിക്കുന്നില്ല. കാരണം അത് മുസ്ലിമീങ്ങളുടെ ഔറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരന്റെ തെറ്റുകളും കുറ്റങ്ങളും മറച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സഹോദരന്റെ തെറ്റുകളും കുറ്റങ്ങളും ആഖിറത്തിൽ മറച്ചു വെക്കും. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം, ഒരു സഹോദരന്റെ തെറ്റ് യാതൊരു കാരണവശാലും മുസ്ലിം ഉമ്മത്തിന് ഭിന്നിപ്പുണ്ടാവുന്ന ഒരു കാരണമാവാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ ഏത് തെറ്റുകൾ നിരോധിക്കുമ്പോഴും നമ്മൾ പരിശ്രമിക്കണം. ഇനി നമ്മൾക്ക് ഹദീസിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത് എന്താ? ഒരു തെറ്റ്, ഒരു ഹറാമു കാണുകയാണെങ്കിൽ ഒന്നിക്കൽ കൈകൊണ്ട് എതിർക്കണം, അല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണം. ഒന്നിക്കൽ കൈകൊണ്ട് എതിർക്കണം, അതിന് സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണം, അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് എതിർക്കണം. ഹൃദയം കൊണ്ട് സാധിക്കാത്ത ആരുമില്ല, ഹൃദയം കൊണ്ട് സാധിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും ഹൃദയം കൊണ്ട് എതിർക്കാൻ വേണ്ടി സാധിക്കും, ഹൃദയം കൊണ്ട് വെറുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൃദയം കൊണ്ട് വെറുക്കുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് പോലെ അതിന്റെ ആധാറുകൾ, ഒരാള് ഹൃദയത്തിൽ ഒരു കാര്യം വെറുക്കുമ്പോൾ ചിലപ്പോൾ അയാളുടെ മുഖത്ത് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല, മറിച്ച് ഒരു വ്യക്തി അയാളുടെ ഹൃദയം കൊണ്ട് അത് വെറുക്കുന്നുണ്ടെങ്കിൽ അത് മതിയായതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നിക്കൽ കൈകൊണ്ട് എതിർക്കുക, അല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കുക. ഒന്നിക്കൽ കൈകൊണ്ട് എതിർക്കുക, അല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കുക. ഈ രണ്ട് കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൈകൊണ്ട് എതിർക്കുന്നതായാലും അല്ലെങ്കിൽ നാവ് കൊണ്ട് ശക്തമായിട്ട് എതിർക്കുന്നതായാലും ഇത് വാജിബാവുകാർക്കാണ്. ഒന്നിക്കൽ സുൽത്താനാണ്, ഒന്നിക്കൽ സുൽത്താനിന് എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾക്ക്, അല്ലെങ്കിൽ ഉപ്പാക്ക്, ഉപ്പയെ സംബന്ധിച്ചിടത്തോളം മകനോട് കൽപ്പിക്കാം. ഉപ്പയെ സംബന്ധിച്ചിടത്തോളം മകൻ തെറ്റെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാം, പിടിച്ചു വാങ്ങിക്കാം. ഉപ്പയെ സംബന്ധിച്ചിടത്തോളം മകൻ ഒരു ഉദാഹരണത്തിന് കള്ളു കുടിക്കുന്നു, അങ്ങനെയാണെങ്കിൽ കൈകൊണ്ട് തടുത്തു മാറ്റാം. അതേപോലെ തന്നെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ തടുക്കാം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ തടുക്കാം. കൈകൊണ്ട് തെറ്റുകൾ എതിർക്കുന്ന വിഷയം എന്നുള്ളത് ഇങ്ങനെ സാധിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഭരണാധികാരി, അല്ലെങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ തടുക്കാം, അതേപോലെ തന്നെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം മക്കളെ തടുക്കാം. ഇതാണ് തഗീർ ബില്യദിന ഉലമാക്കൾ പറയുന്നത്. രണ്ടാമത്തെ എന്താ? തഗീറുഹു ബില്ലിസാൻ, നാവുകൊണ്ട് പറയുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിയാഴ്ച അനുവദിക്കുന്ന രീതിയിൽ എല്ലാ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യണം. ശരിയാഴ്ച അനുവദിക്കുന്ന രീതിയിൽ എല്ലാ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യൽ വാജിബാണ്. ഇമാം ജുവൈനി റഹിമഹുല്ലാ വാജിബ് ഉദ്ധരിക്കുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇമാം ജുവൈനി പറയുന്നു, അത്തരത്തിൽ തെറ്റുകൾ എതിർക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ തെറ്റുകൾ നാവുകൊണ്ട് പറയുക എന്നുള്ളത് വാജിബാണ് എന്ന് ഇമാം ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി ഇമാം നവവി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ ഇമാം ജുവൈനിയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് കൈകൊണ്ട് തെറ്റുകൾ എതിർക്കുക എന്നുള്ളത് അതിന് കഴിവുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ്. അത് ഒന്നിക്കൽ ഭരണാധികാരിയാവാം, അല്ലെങ്കിൽ ഭർത്താവാം, അല്ലെങ്കിൽ ഉപ്പയാവാം. പിന്നെ നാവുകൊണ്ട് തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്താ? ഹൃദയം കൊണ്ട് വെറുക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വാജിബാണ്. ഹൃദയം കൊണ്ട് വെറുക്കുക എന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. ഇനി ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരിക്കുന്നത് അന്നഹി അനിൽ മുൻകർ വൽ അംറു ബിൽ മഅറൂഫ്, അല്ലെങ്കിൽ അൽ അംറു ബിൽ മഅറൂഫ് അന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കാനുമാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അത് നസീഹത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ഹദീസിൽ, അല്ലെങ്കിൽ കുറച്ചു മുമ്പുള്ള ഹദീസിൽ പഠിച്ചിരുന്നു, ദീൻ എന്നുള്ളത് നസീഹത്താണ്. ആ നസീഹത്തിന്റെ ഒരു ഭാഗമാണ് നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും. ആ നസീഹത്തിന്റെ ഒരു ഭാഗമാണ് നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും. നസീഹത്തും അതേപോലെ തന്നെ നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണ്? നസീഹത്ത് എന്ന് പറയുന്നത് പൊതുവെ നസീഹത്തിന്റെ സ്വഭാവം അത് രഹസ്യമായിട്ടായിരിക്കും. നസീഹത്ത് എന്നുള്ളത് പൊതുവെ അത് രഹസ്യമായിട്ടായിരിക്കും. അൽ അമ്റു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്നുള്ളത് അത് പരസ്യമായിട്ടാവാ പൊതുവെ അത് പരസ്യമായിട്ടാണ് ഉണ്ടാവുക. അൽ അമ്റു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, അതിലെ അസ്ലി അത് പരസ്യമായിട്ടായിരിക്കും. ചില സാഹചര്യങ്ങളിൽ അതും രഹസ്യമായിട്ട് ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി നന്മ കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ തിന്മ നിരോധിക്കുമ്പോൾ അവിടെ ആൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇമാം സുഫിയാൻ റഹിമഹുള്ളയൊക്കെ പറഞ്ഞതുപോലെ, ഒന്ന്, അദ്ദേഹത്തിന് ഇൽമുണ്ടാവണം. എതിർക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ഇൽമുണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യണമെന്ന് കരുതുക, ശരിയാഴ്ച അനുവദിച്ച ഒരു കാര്യം ഒരാൾ ചെയ്യാണ്, പക്ഷെ അയാൾക്കത് പരിചയമില്ല. ഇത് കാണുന്ന വ്യക്തിക്ക് പരിചയമില്ല. അയാളത് തെറ്റായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു വ്യക്തി ചെരുപ്പിട്ടുകൊണ്ട് നിസ്കരിക്കുന്നു, ഒരു വ്യക്തി ചെരുപ്പിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഷൂ ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ഇത് കാണുന്ന ഒരു വ്യക്തി വന്നിട്ട് പെട്ടെന്ന് അയാളോട് ശബ്ദമുയർത്തി എതിർക്കാൻ പാടില്ല. കാരണം ഇയാൾക്ക് അറിയണം ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പൊ പൊതുവെ മസ്ജിദ് നബിയിലൊക്കെ, മസ്ജിദ് നബിയുടെ പുറത്ത് കോമ്പൗണ്ട് നിസ്കരിക്കുന്ന പലരും ഷൂട്ട് നിസ്കരിക്കാറുണ്ട്. ഇത് കാണുന്ന പ്രത്യേകിച്ച് ചില സഹോദരങ്ങൾ, പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള ചില സഹോദരങ്ങൾ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും? അവരെതിർക്കും. അവർ പറയും നിസ്കാരത്തെ ബഹുമാനിക്കാത്തവൻ എന്നൊക്കെ അവർ പറയാറുണ്ട്. അങ്ങനെ എതിർക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ ഒരു കാര്യം എതിർക്കുമ്പോൾ അതിന് ഇൽം ഉണ്ടാവണം. നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ എതിർക്കുന്നത് എതിർക്കാൻ അർഹതപ്പെട്ടതാണെന്നൊരു ഇൽം നമ്മൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് ഖബ്ല അൻ യഅ്മുറ വയൻഹ, ഒരു കാര്യം കൽപ്പിക്കുകയും നിരോധിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്തുണ്ടാവണം? ആ വിഷയത്തെ സംബന്ധിച്ച് അറിവുണ്ടാവണം. നമ്മൾ എതിർക്കാൻ വേണ്ടി പോകുന്നത് സത്യമാണ്, അത് ഹക്കാണ് എന്നുള്ള ഒരു അറിവ് നമ്മൾക്ക് ഉണ്ടാവണം. രണ്ടാമത്തെ എന്താ? റിഫ്ക് ഉണ്ടാവണം. റിഫ്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആക്കാൻ പാടില്ല. ഒരാൾക്കൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മയത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഒന്നാമത്തേത് ഇൽമുണ്ടാവണം, രണ്ടാമത്തേത് റിഫ്ക് ഉണ്ടാവണം. നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ നിരോധിക്കുമ്പോഴും നമ്മൾക്ക് റിഫ്ക് ഉണ്ടാവണം, മയത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. മൂന്നാമത്തേത് എന്താ? സബർ ഉണ്ടാവണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് സബർ ഉണ്ടാവണം. ക്ഷമ കൈകൊണ്ടുകൊണ്ട് പറയാൻ നമ്മളെപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ്. ഒന്ന്, നമ്മൾ എതിർക്കുന്ന വിഷയത്തിൽ നമ്മൾക്ക് കൈമുണ്ടാവണം. രണ്ട്, എതിർക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു വിഷയത്തിൽ മയത്തോടുകൂടി സംസാരിക്കാൻ പറ്റണം. മൂന്ന്, നമ്മൾ എതിർത്തതിന് ശേഷം ആ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ സബർ ചെയ്യാൻ തയ്യാറായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മയത്തിൽ പറയുക എന്നുള്ളത്, മയത്തിൽ പറയുമ്പോൾ ആൾക്കാർ സ്വീകരിക്കാൻ അത് പ്രത്യേകം കാരണമാകും. പ്രിയപ്പെട്ട അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫദഹുല്ലാ ഒരു ദിവസം പറയുന്നതായി കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം നമസ്കരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇമാമിന്റെ കൂടെ പിറകിൽ നമസ്കരിക്കുകയായിരുന്നു. അദ്ദേഹം സുജൂദിലേക്ക് പോയി. അതിന്റെ അപ്പുറം ഇരിക്കുന്ന സഹോദരനും സുജൂദിലേക്ക് പോയി. ഇമാമ് സുജൂദിലേക്ക് പോയപ്പോൾ ഇവർ രണ്ടാൾക്കാരും സുജൂദിലേക്ക് പോയി. ഇമാമ് സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫദഹുല്ലാ എഴുന്നേറ്റിരുന്നു. ഈ സഹോദരൻ സുജൂദിൽ തന്നെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ സലാം വീട്ടിയതിനു ശേഷം ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫദഹുല്ലാ അദ്ദേഹത്തിനോട് കൈ കൊടുത്ത് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് സുജൂദ് ഇങ്ങനെ ദീർഘമായിട്ട് ഇമാം എഴുന്നേറ്റിട്ടും എഴുന്നേൽക്കാതിരുന്നത്? അയാൾ കോപിഷ്ടനാവുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരം വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്ത കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എളുപ്പമാക്കി തരട്ടെ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇമാം എഴുന്നേറ്റതിന് ശേഷം നമ്മൾ സുജൂദിൽ തന്നെ നിൽക്കുക എന്നുള്ളത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചതല്ല. ഇത് പറഞ്ഞിട്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖ് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്നത് പകരമായിട്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അദ്ദേഹത്തോട് നമസ്കാരം കഴിഞ്ഞുടൻ, നീ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾ കോപിക്കുമായിരുന്നു. പക്ഷേ താങ്കൾ ചെയ്ത ദുആക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങിയപ്പോൾ അയാളുടെ മനസ്സ് ആർജിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദഅവത്തിൽ അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ നിരോധിക്കുമ്പോഴും മയത്തിൽ ആൾക്കാരോട് പെരുമാറുക എന്നുള്ളത് വളരെയധികം സ്ഥാനമുള്ള ഒരു വിഷയമാണ്. ആ ഒരു കാര്യം എപ്പോഴും എന്ത് ചെയ്യുക? നമ്മൾ പരിശ്രമിക്കുക. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, തെറ്റുകൾ എതിർക്കേണ്ടത് കണ്ണുകൊണ്ട് കണ്ടാലാണ്. ചില ഉലമാക്കൾ അതിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് ചെവി കൊണ്ട് നമ്മൾ കേട്ടാൽ. ഉദാഹരണത്തിന്, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എതിർക്കാം. അപ്പോൾ എതിർക്കുന്ന രീതികൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, കൈകൊണ്ട് എതിർക്കുക, അത് അതിന് കഴിവുള്ള ആൾക്കാർക്ക് മാത്രമാണ്. രണ്ടാമത്തേത് എന്താ? നാവ് കൊണ്ട് പറയുക. അത് ഇമാം ജുവൈനി റഹിമഹുള്ള പറഞ്ഞതുപോലെ എല്ലാ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവനുസരിച്ച് അവർ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് എതിർക്കുക. അത് എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അവർ ചെയ്യേണ്ടതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നത്. من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാർ നന്മ കൽപ്പിക്കുകയില്ല, അതുപോലെ തന്നെ തിന്മ നിരോധിക്കുകയില്ല. അവരെന്താ പറയാ, ഇത് പറഞ്ഞു കൊടുത്തോണ്ടൊന്നും കാര്യമില്ല, ആൾക്കാർ നന്നാവില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ദഅവത്ത് നടത്തണോ അല്ലെങ്കിൽ നന്മ കൽപ്പിക്കണോ നിരോധിക്കണോ എന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉലമാക്കൾ പറയുന്നുണ്ട്. ഷെയ്ഖ് സ്വാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അർബഉൽ നവിയുടെ ഷർഹിൽ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. لا يسقط عن المكلف الأمر بالمعروف والنهي عن المنكر لكونه لا يفيد في ظنه بل يجب عليه فعله فإن الذكرى تنفع المؤمنين. إمام نووي رحمة الله عليه പറയുന്നു, ചില ഉലമാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം എതിർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നന്മ കൽപ്പിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ തോന്നും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല എന്ന്, പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. കാരണം ചിലപ്പോൾ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപകരിക്കും. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഉപകരിക്കുമെന്ന് തോന്നിയാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ഉപദേശം കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നതാണ് നല്ലത്. ചില ഉലമാക്കൾ പറഞ്ഞു ഉപകാരമില്ല എന്ന് തോന്നിയാൽ നമ്മൾക്ക് ദഅവത്ത് കൊടുക്കൽ മുസ്തഹബാണ് അല്ലെങ്കിൽ വാജിബാണ്. ഉപകാരമില്ല എന്ന് തോന്നിയാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഉപകാരമുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ പറയൽ എന്താണ്, വാജിബാണ്. കാരണം തെറ്റുകൾ എതിർക്കുക എന്നുള്ളത് ഈ ഹദീസ് തെറ്റുകൾ എതിർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. തെറ്റുകൾ എതിർക്കുക എന്നുള്ളത് വാജിബാണ്, തെറ്റുകൾ എതിർക്കുക എന്നുള്ളത് വാജിബാണ്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അവർ തെറ്റുകൾ എതിർക്കണം. ബറക്കല്ലാഹു ഫീക്കും. പിന്നെ ഒരു കാര്യം പ്രിയപ്പെട്ടവർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് തെറ്റുകൾ എതിർക്കേണ്ടത്, അതേപോലെ തന്നെ തെറ്റുകൾ എതിർക്കുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ സ്വീകരിക്കേണ്ട രീതി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ തെറ്റുകൾ എതിർക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ ഈ ഹദീസിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. എനിക്ക് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമലിൽ കൊണ്ടുവരാനും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.